നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏഴാം ഘട്ടത്തോടെ നാളെ വോട്ടെടുപ്പ് പ്രക്രിയ പൂർത്തിയാകും. പുലർച്ചെ അറസ്റ്റിലായ കർണാടക എംപി പ്രജ്വൽ രേവണ്ണയെ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ചോദ്യം ചെയ്യും. പീരുമേട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ വാഴൂർ സോമന്റെ വിജയം ചോദ്യം ചെയ്ത് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. എലിപ്പനിയടക്കം പകർച്ചവ്യാധികൾക്കെതിരെ അതീവ ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ഓഗസ്റ്റ് 10ന് പുന്നമടക്കായലിൽ നടത്താൻ തീരുമാനം. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏഴാം ഘട്ടത്തോടെ നാളെ വോട്ടെടുപ്പ് പ്രക്രിയ പൂർത്തിയാകും. 7 സംസ്ഥാനങ്ങളിലെ 56 മണ്ഡലങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡിഗഡിലുമാണ് നാളെ വോട്ടെടുപ്പ്. ഉത്തർപ്രദേശിലും പഞ്ചാബിലും 13 വീതം സീറ്റുകളിലും, പശ്ചിമബംഗാളിൽ 9 സീറ്റിലും, ബീഹാറിൽ 8ടത്തും, ഒഡീഷയിൽ 6ടത്തും വോട്ടെടുപ്പ് നടക്കും. ഹിമാചലിൽ 4 മണ്ഡലങ്ങളിലും, ഝാർഖണ്ഡിൽ 3ടത്തും, ചണ്ഡിഗഡിൽ 1ടത്തുമാണ് അവസാനഘട്ടത്തിൽ വോട്ടെടുപ്പ്. ഇന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ്. നാളെ രാവിലെ 7ന് ആരംഭിക്കുന്ന വോട്ടെടുപ്പ് വൈകിട്ട് 6 വരെ നീളും. എല്ലാ മണ്ഡലങ്ങളിലും ജൂൺ 4നാണ് വോട്ടെണ്ണൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അമിത്ഷാ, സ്മൃതി ഇറാനി, അനുരാഗ് സിംഗ് ഠാക്കൂർ, കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി എന്നിവരടക്കം പ്രമുഖർ മത്സരരംഗത്തുണ്ട്. സംസ്ഥാനത്ത് നാളെയും വോട്ടെണ്ണൽ ദിനമായ 4നും സമ്പൂർണ്ണ മദ്യനിരോധനം ഏർപ്പെടുത്തി. മാസാദ്യ സ്ഥിരം ഡ്രൈഡേക്ക് പുറമെ വോട്ടെണ്ണൽ പരിഗണിച്ചാണ് ഒരു ദിവസം കൂടി ഡ്രൈഡേ ആക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആഹ്ലാദ പ്രകടനങ്ങൾ തികച്ചും സമാധാനപരമായി നടത്താൻ കണ്ണൂർ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെയും യോഗം തീരുമാനിച്ചു. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പോലീസ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. ഇതിനോട് രാഷ്ട്രീയ പാർട്ടികൾ സഹകരിക്കണമെന്ന് കളക്ടർ അഭ്യർത്ഥിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ഏകാന്ത ധ്യാനം തുടരുകയാണ്. ഇന്നലെ വൈകിട്ട് ആരംഭിച്ച ധ്യാനം നാളെ ഉച്ചകഴിഞ്ഞായിരിക്കും സമാപിക്കുന്നത്. ഇന്നലെ ഭഗവതി അമ്മൻ ക്ഷേത്രത്തിലെത്തിയ നരേന്ദ്രമോദിയെ പൂർണ്ണകുംഭം നൽകി എതിരേറ്റു. വിവേകാനന്ദ പാറയ്ക്കു സമീപത്തെ തിരുവള്ളുവർ പ്രതിമയിൽ പുഷ്പങ്ങൾ അർപ്പിച്ച ശേഷമാണ് അദ്ദേഹം ധ്യാനം ആരംഭിച്ചത്. നാളെ വൈകിട്ട് ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ ശേഷം പ്രധാനമന്ത്രി ഡൽഹിക്ക് മടങ്ങും. ഇന്ന് പുലർച്ചെ ബംഗളൂരു കെമ്പഗൌഡ വിമാനത്താവളത്തിൽ നിന്ന് അറസ്റ്റിലായ കർണാടക ഹസനിലെ ജനതാദൾ എസ് എംപി പ്രജ്വൽ രേവണ്ണയെ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ചോദ്യം ചെയ്യും. ജർമ്മനിയിലെ മ്യൂണിക്കിൽ നിന്ന് വിമാനത്താവളത്തിലെത്തിയ ഉടൻ എംപിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. വീട്ടുജോലിക്കാരിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്ന പരാതിയിലാണ് അറസ്റ്റ്. ഇന്റർപോളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് നടപടി. ബംഗളൂരുവിലെ ബൌറിംഗ് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രത്യേക അന്വേഷണ സംഘം പ്രജ്വലിനെ ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. ഹസനിലെ വസതിയിലും ഓഫീസിലും എത്തിച്ചായിരിക്കും തെളിവെടുപ്പ്. ഇതിനുശേഷം പ്രജ്വലിനെ കോടതിയിൽ ഹാജരാക്കും. മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയുടെ ചെറുമകൻ കൂടിയായ പ്രജ്വൽ കഴിഞ്ഞ മാസം 27നാണ് വിദേശത്തേക്ക് കടന്നത്. നടപ്പ് സാമ്പത്തിക വർഷം രാജ്യത്തിന്റെ GDP വളർച്ച 7% റിസർവ് ബാങ്ക് അറിയിച്ചു. 2024 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായ വളർച്ച കൈവരിച്ചതായും റിസർവ് ബാങ്ക് പുറത്തിറക്കിയ വാർഷിക റിപ്പോർട്ടിൽ വ്യക്തമാക്കി. രാജ്യത്തെ യഥാർത്ഥ GDP വളർച്ച മുൻവർഷത്തെ 7% നിന്ന് 7.6% ഉയർന്നെന്നും റിസർവ് ബാങ്ക് റിപ്പോർട്ടിൽ പറയുന്നു. വിരമിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ ഗ്രാറ്റുവിറ്റിയും മരണാനന്തര ഗ്രാറ്റുവിറ്റിയും 25 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചു. നിലവിൽ ഇത് 20 ലക്ഷം രൂപയായിരുന്നു. വർധന സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം പുറത്തിറക്കി. ഈ വർഷം ജനുവരി 1 മുതൽ പുതിയ ഗ്രാറ്റുവിറ്റിക്ക് പ്രാബല്യമുണ്ട്. സംസ്ഥാനത്ത് 16,000 ഗവൺമെന്റ് ജീവനക്കാർ ഇന്ന് സർവീസിൽ നിന്നും വിരമിക്കുന്നു. ഇവരിൽ പകുതിയോളം അധ്യാപകരാണ്. സെക്രട്ടേറിയറ്റിൽ നിന്ന് 5 സ്പെഷ്യൽ സെക്രട്ടറിമാരടക്കം 15 പേർ വിരമിക്കും. പോലീസ് സേനയിൽ നിന്ന് 800 പേരാണ് വിരമിക്കുന്നത്. KSRTCയിൽ നിന്ന് ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഉൾപ്പെടെ 700 പേരും KCBയിൽ നിന്ന് 1010 പേരും ഇന്ന് വിരമിക്കും. പീരുമേട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ CPIയിലെ MLA വാഴൂർ സോമന്റെ വിജയം ചോദ്യം ചെയ്ത് UDF സ്ഥാനാർത്ഥി സിറിയക് തോമസ് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ സോമൻ പൂർണ്ണ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് കാണിച്ചായിരുന്നു ഹർജി. ഇരട്ടപ്പതിവ് ആരോപണവും അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചിരുന്നു. കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് സിറിയക് തോമസ് അറിയിച്ചു. ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. ലോകാരോഗ്യ സംഘടന 1988 മുതലാണ് എല്ലാ വർഷവും മെയ് 31 പുകയില വിരുദ്ധ ദിനമായി ആചരിച്ചു തുടങ്ങിയത്. ചെറുപ്പക്കാരിലെ പുകയില ഉപയോഗം തടയുകയാണ് ഈ വർഷത്തെ ദിനാചരണത്തിന്റെ ലക്ഷ്യം. പുകയില വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ എലിപ്പനിയടക്കം പകർച്ചവ്യാധികൾക്കെതിരെ അതീവ ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രി വീണ ജോർജ് മുന്നറിയിപ്പ് നൽകി. പലയിടത്തും വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നതിനാൽ എലിപ്പനിക്കെതിരെ പ്രത്യേക ജാഗ്രത ആവശ്യമാണെന്നും തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ മന്ത്രി പറഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പ്രത്യേകം ശ്രദ്ധ ഉണ്ടാക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് കാലവർഷം എത്തിയതിന് പിന്നാലെ ചക്രവാത ചുഴിയും രൂപപ്പെട്ട സാഹചര്യത്തിൽ അടുത്ത ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം, കൊല്ലം ഒഴികെ 12 ജില്ലകളിൽ നിന്ന് യെല്ലോ അലർട്ടാണ്. കേരള തീരത്ത് ഇന്ന് രാത്രി ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കേരള തീരത്തും ലക്ഷദ്വീപ് തീരത്തും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. വടക്കൻ കേരളത്തിൽ ചിലയിടങ്ങളിൽ മഴയുണ്ടെങ്കിലും കാലവർഷം ഇനിയും ശക്തമായിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. കൊച്ചി ഇടപ്പള്ളി ഭാഗത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ വെള്ളക്കെട്ടിന്റെ പശ്ചാത്തലത്തിൽ ഇടപ്പള്ളിത്തോട്ടിലെ പായലും ചെളിയും അടിയന്തരമായി നീക്കം ചെയ്യുമെന്ന് മന്ത്രി പി രാജീവ് അറിയിച്ചു. ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇന്ന് ആരംഭിക്കുമെന്ന് അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. കാസർകോട് നീലേശ്വരത്തുനിന്ന് ബോട്ട് വാങ്ങി നാട്ടിലേക്ക് മടങ്ങവേ കടലിലകപ്പെട്ട മലപ്പുറം സ്വദേശികളായ രണ്ട് യുവാക്കളെ തലശ്ശേരി തീരദേശ പോലീസ് രക്ഷപ്പെടുത്തി. എഞ്ചിൻ തകരാറിനെ തുടർന്ന് കടലിൽ കുടുങ്ങിപ്പോയ നൌഫൽ, ജലാൽ എന്നിവരെയാണ് പുലർച്ചെ 1 മണിയോടെ രക്ഷിച്ച് കരയ്ക്കെത്തിച്ചത്. കൊല്ലം ജില്ലയിൽ കല്ലടയാറ്റിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ പിറവന്തൂരിലെ വത്സല, ആദിച്ചനല്ലൂരിലെ രാജശേഖരൻ നായർ എന്നിവർക്കായി തെരച്ചിൽ തുടരുകയാണ്. ജില്ലയിലാകെ 15 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവയിൽ 636 കുടുംബങ്ങളിലെ 1859 പേരുണ്ട്. സംസ്ഥാന നിയമപരിഷ്കരണ കമ്മീഷൻ അംഗം ഡിസമ്മ അഗസ്റ്റിൻ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിര്യാതയായി. 74 വയസ്സായിരുന്നു. മുൻ എംപി ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിന്റെ ഭാര്യയാണ്. 1985 കാസർകോട് മുൻസിഫായി ജുഡീഷ്യൽ സർവീസിൽ പ്രവേശിച്ച ഡിസമ്മ സബ് ജഡ്ജി, ജില്ലാ ജഡ്ജി, മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രിബ്യൂണൽ, നിയമവകുപ്പ് ജോയിന്റ് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഫോക്കറ്റ് ആൻഡ് വിക്ടിം എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് ഡിസമ്മ. മീൻപിടുത്തത്തിനിടെ തോണിയിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തൊഴിലാളി മരിച്ചു. വടകര മടപ്പള്ളിയിൽ നിന്ന് കടലിൽ പോയ സജീഷ് പുതിയോട്ടിലാണ് മരിച്ചത്. കോഴിക്കോട് കോവൂർ ഇരിങ്ങാടൻ പള്ളിക്ക് സമീപം വാഹനാപകടത്തിൽ ഡോക്ടർ മരിച്ചു. ബൈക്ക് യാത്രികനായ ഗോവിന്ദപുരം സ്വദേശി ശ്രാവണാണ് മരിച്ചത്. അട്ടപ്പാടിയിൽ അരിവാൾ രോഗം ബാധിച്ച് യുവതി മരിച്ചു. താവളം കൊല്ലംകടവൂരിലെ വള്ളിയാണ് മരിച്ചത്. കോഴിക്കോട് ചാത്തമംഗലത്ത് ഒരു കുടുംബത്തിലെ 4 പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. ഇവരെ മണാശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരു കുട്ടി തീവ്രപരിചരണ വിഭാഗത്തിലാണെന്നും ആരോഗ്യനില മെച്ചപ്പെടുന്നതായും അധികൃതർ പറഞ്ഞു. 70th നെഹ്റു ട്രോഫി വള്ളംകളി ഓഗസ്റ്റ് 10 പുന്നമടക്കാലിൽ നടത്താൻ തീരുമാനിച്ചു. കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ഇന്നലെ ചേർന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനമായത്. വാഹനങ്ങൾ ശ്രദ്ധയോടെ ഓടിക്കണമെന്നും അമിതവേഗം പാടില്ലെന്നും KSRTC ഡ്രൈവർമാർക്ക് മന്ത്രി KB ഗണേഷ്കുമാർ നിർദ്ദേശം നൽകി. മത്സരയോട്ടം പാടില്ലെന്നും ഫോൺ ഉപയോഗിച്ച് വാഹനം ഓടിച്ചാൽ കർശന നടപടിയുണ്ടാകുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നായ ഇളനീരാട്ടം ഇന്നലെ അർദ്ധരാത്രിയോടെ ആരംഭിച്ചു. അഭിഷേകം ചെയ്ത ഇളനീർത്തൊണ്ട് ഭക്തർക്ക് പ്രസാദമായി നൽകി. രണ്ടാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും ഇന്നലെ നടന്നു. ഞായറാഴ്ചയാണ് രേവതി ആരാധന. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ആദ്യ ഹജ്ജ് യാത്രാ വിമാനം നാളെ പുലർച്ചെ ജിദ്ദയിലേക്ക് പുറപ്പെടും. വിമാനത്താവളത്തിലെ ഹജ്ജ് ക്യാമ്പ് വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ് വഴി യാത്ര ചെയ്യുന്നതിനായി ഹാജിമാർ കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിത്തുടങ്ങി. രാവിലെ സ്വാഗത സംഘവും ഹജ്ജ് കമ്മിറ്റി ഭാരവാഹികളും എയർപോർട്ട് അധികൃതരും ചേർന്ന് ഹാജിമാരെ സ്വീകരിച്ചു. കുടുംബശ്രീ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന അരങ്ങ് കോഴിക്കോട് ജില്ലാതല കലോത്സവം നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങി. കലോത്സവം സമാപനം നാളെ ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7ാം ഘട്ടത്തോടെ നാളെ വോട്ടെടുപ്പ് പ്രക്രിയ പൂർത്തിയാകും. പുലർച്ചെ അറസ്റ്റിലായ കർണാടക MP പ്രജ്വൽ രേവണ്ണയെ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ചോദ്യം ചെയ്യും. പീരുമേട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ വാഴൂർ സോമന്റെ വിജയം ചോദ്യം ചെയ്ത് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. എലിപ്പനിയടക്കം പകർച്ചവ്യാധികൾക്കെതിരെ അതീവ ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 70th നെഹ്റു ട്രോഫി വള്ളംകളി ഓഗസ്റ്റ് 10 പുന്നമടക്കാരിൽ നടത്താൻ തീരുമാനം.